ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. ഇന്ത്യയിൽ സ്പോർട്സിന്റെ കൂടി കാലഘട്ടമാണ് വരാനിരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. മുൻ സോവിയറ്റ് പ്രസിഡന്റ് മിഖായൽ ഗോർബച്ചേവ് മോസ്കോയിൽ അന്തരിച്ചു. ലഹരി ഉപഭോഗവും വിതരണവും തടയാൻ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ഇന്നും നാളെയും എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. തദ്ദേശീയമായി നിർമ്മിച്ച രാജ്യത്തെ ആദ്യ വിമാനവാഹിനി കപ്പലായ ISC വിക്രാന്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ കൊച്ചിയിൽ കമ്മീഷൻ ചെയ്യും. കൊച്ചിയിൽ വിമാനമിറങ്ങുന്ന പ്രധാനമന്ത്രി കാലടിയിൽ ശ്രീശങ്കരാചാര്യരുടെ ജന്മസ്ഥലം സന്ദർശിക്കും. തുടർന്ന് BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. കേരള സന്ദർശനം പൂർത്തിയാക്കി വെള്ളിയാഴ്ച അദ്ദേഹം മംഗളൂരുവിലേക്ക് പോകും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച വൈകിട്ട് 3:30 മുതൽ രാത്രി 8 വരെ നെടുമ്പാശ്ശേരി അത്താണി എയർപോർട്ട് ജംഗ്ഷൻ മുതൽ കാലടി മറ്റൂർ ജംഗ്ഷൻ വരെ എയർപോർട്ടിന് മുന്നിലൂടെ ഒരു വാഹനവും പോകാൻ അനുവദിക്കില്ലെന്ന് പോലീസ് അറിയിച്ചു. എയർപോർട്ടിലേക്ക് പോകേണ്ട യാത്രക്കാർ നേരത്തെ തന്നെ മറ്റ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതാണെന്ന് പോലീസ് അറിയിച്ചു. 14th ഇന്ത്യ UAE സംയുക്ത കമ്മീഷൻ യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ന് യാത്ര തിരിക്കും. UAEയിലെ 3 ദിവസത്തെ സന്ദർശനത്തിനിടയിൽ വിദേശകാര്യമന്ത്രിയടക്കം പ്രമുഖരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളുമായി വിവിധ മേഖലകളിലെ തന്ത്രപരമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് സന്ദർശനം വഴിയൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് ഗണേശ ചതുർത്ഥി. ബുദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സൌഭാഗ്യത്തിന്റെയും പ്രതീകമായ ഗണപതിയുടെ ജന്മദിനമാണ് ഗണേശ ചതുർത്ഥി. ഉത്തരേന്ത്യയിലും മഹാരാഷ്ട്രയിലും 10 ദിവസം നീളുന്ന ആഘോഷമാണ് ഇതോടനുബന്ധിച്ച് നടക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപതി മുർമുവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറും ജനങ്ങൾക്ക് ഗണേശ ചതുർത്ഥി ആശംസകൾ നേർന്നു. ഇന്ത്യയിൽ സ്പോർട്സിന്റെ കൂടി കാലഘട്ടമാണ് വരാനിരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ സ്പോർട്സിനെയും തൊഴിലധിഷ്ഠിത പരിശീലനത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട്ട് PT ഉഷ MPക്ക് പൌരാവലി നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി. PT ഉഷയുടെ നേട്ടങ്ങൾ യുവാക്കൾക്ക് പ്രചോദനമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. എംകെ രാഘവൻ MP ഉഷയ്ക്ക് ഉപഹാരം കൈമാറി. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അധ്യക്ഷയായിരുന്നു. ഇന്ത്യൻ റെയിൽവേ പാസഞ്ചേഴ്സ് അമിനിറ്റി കമ്മിറ്റി ചെയർമാൻ PK കൃഷ്ണദാസ്, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരാൻ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടാകണമെന്ന് നേരത്തെ മാധ്യമങ്ങളോട് സംസാരിക്കവെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കോവിഡിന് ശേഷം സ്റ്റാർട്ടപ്പ് സംരംഭകർക്ക് മികച്ച അവസരം ലഭിക്കുന്നുണ്ടെന്ന് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച സംവാദത്തിൽ കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ സിൽവർ ജൂബിലിയുടെ സമാപന സമ്മേളനവും രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പുതു സംരംഭകർക്ക് അവാർഡുകളും കേന്ദ്ര സഹമന്ത്രി വിതരണം ചെയ്തു. മുൻ സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റും നൊബേൽ സമ്മാന ജേതാവുമായ മിഖായൽ ഗോർബച്ചേവ് മോസ്കോയിൽ അന്തരിച്ചു. ഇന്നലെയായിരുന്നു 91-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ശീതയുദ്ധത്തിന് അന്ത്യം കുറിച്ച ലോക നേതാവായിരുന്നു ഗോർബച്ചേവ്. ഡെസ്ക് റിപ്പോർട്ട്.
സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു ഗോർബച്ചേവ്. അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഗ്ലാസ്നോസും പെരിസ്ട്രോയ്ക്കയും അവതരിപ്പിച്ച് സോവിയറ്റ് യൂണിയനെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കാൻ ശ്രമിച്ച നേതാവായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ നയങ്ങളാണ് സോവിയറ്റ് യൂണിയനെ തകർത്തതെന്ന കടുത്ത വിമർശനവും പിൽക്കാലത്ത് ഗോർബച്ചേവിന് നേരിടേണ്ടി വന്നു. വിവിധ സോവിയറ്റ് പ്രവിശ്യകൾ വിട്ടുപോയത് ഇദ്ദേഹത്തിന്റെ നയങ്ങൾ മൂലമാണെന്ന ആരോപണം ശക്തമാണ്. അമേരിക്കയുമായി സൌഹൃദം സ്ഥാപിച്ച നേതാവ് കൂടിയായിരുന്നു 6 വർഷം സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റായിരുന്ന ഗോർബച്ചേവ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അടക്കം ലോക നേതാക്കൾ ഗോർബച്ചേവിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു.
ലഹരി ഉപഭോഗവും വിതരണവും തടയാൻ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഉയർന്ന ശിക്ഷ ഏർപ്പെടുത്തും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ആവർത്തിച്ച് കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവർക്ക് കരുതൽ തടങ്കൽ ശിക്ഷയും വ്യവസ്ഥ ചെയ്യും. ലഹരിക്കടത്തിൽ ഏർപ്പെടുന്നവരുടെ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ലഹരിക്കെതിരെ സംസ്ഥാനവ്യാപകമായ ജനകീയ ക്യാമ്പയിൻ 2 ഒക്ടോബർ ആരംഭിക്കും. വാഹനമോടിക്കുന്നവർ ലഹരിമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സംവിധാനമൊരുക്കിയ ആൽക്കോസ് കാൻ ബസ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഉമിനീർ പരിശോധിച്ച് അരമണിക്കൂറിനകം ഫലം ലഭ്യമാക്കുന്ന ആധുനിക ഉപകരണങ്ങളും കിറ്റും വാഹനത്തിലൊരുക്കിയിട്ടുണ്ട്. റോട്ടറി ക്ലബിന്റെയും പോലീസിന്റെയും സഹകരണ കൂട്ടായ്മ റോപ്പ് പദ്ധതി പ്രകാരമാണ് ആൽക്കോസ്കാൻ ബസ് നിരത്തിലിറക്കിയത്. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരമൊരു സംവിധാനം ആരംഭിക്കുന്നത്. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ഇന്നും നാളെയും എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത നാല് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വെള്ളിയാഴ്ച വരെ മണിക്കൂറിൽ 40 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം കോട്ടയം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. കേന്ദ്രീയ വിദ്യാലയത്തിനും അങ്കണവാടികൾക്കും അവധി ബാധകമാണ്. കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും. പ്രൊഫഷണൽ കോളേജുകളും അങ്കണവാടികളും ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. എന്നാൽ സർവകലാശാല പരീക്ഷകൾ മാറ്റിയിട്ടില്ല. മഴ സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ ജില്ലാതല ഉദ്യോഗസ്ഥരും തദ്ദേശ സ്ഥാപന ജീവനക്കാരും എല്ലാ വകുപ്പുകളിലെയും ജീവനക്കാരും തൊഴിലാളികളും ഇന്നു മുതൽ ശനിയാഴ്ച വരെ ഓഫീസുകളിൽ ഹാജരാകണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിൽ രാത്രിയാത്രയ്ക്കും വിനോദസഞ്ചാരത്തിനും ക്വാറികളുടെ പ്രവർത്തനത്തിനും ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇടുക്കി കല്ലാർ ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ ഇന്നലെ രാത്രി തുറന്നു. 10 ക്യൂമെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. മലമ്പുഴ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ രാവിലെ തുറക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മുക്കൈപ്പുഴ, കൽപ്പാത്തിപ്പുഴ, ഭാരതപ്പുഴ എന്നിവയുടെ തീരങ്ങളിൽ താമസിക്കുന്നവരും മീൻപിടുത്തക്കാരും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. എല്ലാ വിഭാഗക്കാർക്കും സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ ഈ ഓണക്കാലം അവസരമായി മാറുകയാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. കൊല്ലം ആശ്രാമം മൈതാനത്ത് സമൃദ്ധി ഓണം വിപണനമേളയും ഗോത്രകലാ ഉത്സവവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നാടൻ ഉൽപ്പന്നങ്ങളും വനവിഭവങ്ങളും മേളയിൽ ലഭ്യമാണ്. ഇതുവഴി സാധാരണക്കാരുടെ സാമ്പത്തിക ക്രയവിക്രയത്തിന് അവസരമൊരുങ്ങുകയാണെന്ന് ബാലഗോപാൽ പറഞ്ഞു. ഏറ്റവും വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാൻ അവസരമൊരുക്കുന്ന ഓണക്കാലമാണ് ഇതെന്ന് നേരത്തെ കൺസ്യൂമർ ഫെഡ് ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്യവേ മന്ത്രി അഭിപ്രായപ്പെട്ടു. ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കറോട് കോൺഗ്രസ് അവഗണന കാണിച്ചപ്പോൾ മോദി ഗവൺമെന്റാണ് അദ്ദേഹത്തിന് അർഹമായ ആദരം നൽകിയതെന്ന് ബിജെപി പട്ടികജാതി മോർച്ച അഖിലേന്ത്യാ പ്രസിഡന്റ് ലാൽസിംഗ് ആര്യ അഭിപ്രായപ്പെട്ടു. ആലുവയിൽ പട്ടികജാതി മോർച്ച സംസ്ഥാന പഠനശിബിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ നിയമങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിലും അതിക്രമങ്ങൾ തടയുന്നതിലും സംസ്ഥാന ഗവൺമെന്റ് പരാജയപ്പെട്ടെന്നും പട്ടികജാതി ക്ഷേമത്തിന് നൽകുന്ന കേന്ദ്ര ഫണ്ട് വകമാറ്റി ചെലവഴിക്കുകയോ ലാപ്സാക്കുകയോ ആണെന്നും ലാൽസിംഗ് കുറ്റപ്പെടുത്തി. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ ഹൈദരാബാദ് എഫ് സി നൊറോക്ക എഫ് സിയെ മറുപടിയില്ലാത്ത 3-0 ഇംഫാനിൽ തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ബംഗളൂരു എഫ് സി ഗോവ എഫ് സി മത്സരം ഇരു ടീമുകളും 2 വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് രണ്ടാം മത്സരത്തിൽ ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 7:30 മത്സരം. മത്സരം ജയിച്ചാൽ സൂപ്പർ 4 റൌണ്ടിൽ ഇന്ത്യ സ്ഥാനമുറപ്പിക്കും. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്നലെ 2020 ഗ്രൂപ്പ് ബി മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിനെ 7 പരാജയപ്പെടുത്തി. ബംഗ്ലാദേശ് ഉയർത്തിയ 128 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന അഫ്ഗാനിസ്ഥാൻ 18.3 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 131 റൺസ് എടുത്തു. 100 പ്രവൃത്തി ദിവസം പൂർത്തിയാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1,000 രൂപ ഉത്സവബത്ത് അനുവദിച്ച ധനവകുപ്പിനെ മന്ത്രി എം വി ഗോവിന്ദൻ അഭിനന്ദിച്ചു. 521,000 തൊഴിലാളികൾക്ക് ഉത്സവബത്ത് ലഭിക്കും. ആധാരമെഴുത്തുകാർ, പകർപ്പെഴുത്തുകാർ, സ്റ്റാമ്പ് വെണ്ടർമാർ തുടങ്ങിയവർക്ക് ക്ഷേമനിധിയിൽ നിന്ന് ഓണത്തിന് 4,000 രൂപ ഉത്സവബത്ത് നൽകും. കഴിഞ്ഞ വർഷം 3,000 രൂപയായിരുന്നു ഉത്സവബത്ത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന 12 ബിരുദ കോഴ്സുകൾക്കും 5 ബിരുദാനന്തര കോഴ്സുകൾക്കും ഒഴികെ മറ്റു കോഴ്സുകൾ യുജിസി അനുമതിയോടെ വിദൂര വിദ്യാഭ്യാസ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വഴി നടത്താമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ കോഴ്സുകൾക്ക് വിദൂര വിദ്യാഭ്യാസ ബ്യൂറോയുടെ അംഗീകാരം ലഭിക്കുന്നതുവരെ കേരള എംജി കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകൾക്ക് ഇതനുസരിച്ച് ഡിസ്റ്റൻസ് പ്രൈവറ്റ് കോഴ്സുകൾ നടത്താവുന്നതാണ്. രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. ഇന്ത്യയിൽ സ്പോർട്സിന്റെ കൂടി കാലഘട്ടമാണ് വരാനിരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, മുൻ സോവിയറ്റ് പ്രസിഡന്റ് മിഖായൽ ഗോർബച്ചേവ് മോസ്കോയിൽ അന്തരിച്ചു. ലഹരി ഉപഭോഗവും വിതരണവും തടയാൻ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ഇന്നും നാളെയും എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും.